SBS Radio.
നമസ്കാരം ഡോക്ടർ ചെറിയാൻ, പോൾ SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ ചെറിയാൻ. ഓസ്ട്രേലിയയിലെ ഒരു സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഹെൽത്ത് ചെക്സ് അല്ലെങ്കിൽ ആരോഗ്യ പരിശോധനകളാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്?
പുരുഷന്മാരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മള് 18 ഇയേഴ്സിന് മേളിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇവിടെ നമ്മള് ഓസ്ട്രേലിയയിൽ ചെയ്യുന്നുണ്ട്. അതില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ പ്രിവെൻഷൻ ഓഫ് വാസ്കുലർ ഡിസീസ് ആണ്. അതായത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്സ് അങ്ങനത്തെ റിസ്കുകൾ കുറയ്ക്കാനും, അങ്ങനത്തെ റിസ്കുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്യാനും ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനുമുള്ള ടെസ്റ്റുകളാണ്. അതിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഓഫ് വാസ്കുലർ ഡിസീസ്, രണ്ടാമത്തത് വരുന്നത് ക്യാൻസർ ആണ്. ക്യാൻസറിനെ എങ്ങനെ ഏർലി ഡിറ്റക്ട് ചെയ്യാം, ഉണ്ടെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം. മൂന്നാമത്തെ നമ്മൾ പ്രിവെന്റീവ് കെയർ, സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്, മെയിൻലി മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നാലാമത് വരുന്നത് എൽഡർലി പീപ്പിൾ, ഇപ്പൊ 65 വയസ്സിന് മേളിലുള്ള ആൾക്കാർക്ക് എങ്ങനെ പുരുഷന്മാർക്ക് എന്തൊക്കെ വാക്സിനേഷൻസോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സ്ക്രീനിങ് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാറ്റഗറീസ്.
ഓക്കെ, അപ്പോൾ ഡോക്ടർ ചെറിയാൻ ഇപ്പോൾ സൂചിപ്പിച്ച 4 വിഭാഗങ്ങളിൽ ആദ്യം പറഞ്ഞ വാസ്കുലർ വിഭാഗത്തിൽ ഏതെല്ലാം തരത്തിലുള്ള സ്ക്രീനിങ് അല്ലെങ്കിൽ ആരോഗ്യ പരിശോധനകളാണ് ഉള്ളത്, അത് ഏത് പ്രായം മുതലാണ് എടുക്കേണ്ടത്?
വാസ്കുലർ ഡിസീസ് പ്രിവെൻഷനിൽ നമ്മൾ അതിൽ ഫസ്റ്റ് വരുന്നത് കാർഡിയോ വാസ്കുലർ ഡിസീസ് ആണ്, മെയിൻലി ഹാർട്ട് അറ്റാക്സ് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്ക്രീനിങ്, ഇവിടെ ഗവൺമെന്റ് മെഡിക്കെയർ വഴി നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് തന്നിട്ടുണ്ട്. അതില് ഇവിടുത്തെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ട് 45 ഇയേഴ്സ് തൊട്ടാണ് നമ്മൾ ആ സ്ക്രീനിങ് നടത്തുന്നത്. പക്ഷെ ഞാൻ സാധാരണ എന്റെ പേഷ്യൻസിനോട് 40 ഇയേഴ്സ് തൊട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് പറയും. ബിക്കോസ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി കാർഡിയോവാസ്കുലർ റിസ്ക്സ് കൂടുതലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമ്മുടെ ഫുഡിന്റെ ഡയറ്ററി സ്റ്റൈൽ കൊണ്ടും ആണ് അത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് 40 ഇയേഴ്സ് തൊട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലത്, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ 45 ഇയേഴ്സ് ചെയ്യണം.
ഓക്കെ ഡോക്ടർ, അതിലൊരു സംശയം, പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് താരതമ്യേന അതിലൊരു മാറ്റമുണ്ടോ?
ചെറിയൊരു റിസ്ക് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ കാർഡിയോവാസ്കുലർ റിസ്ക് നമുക്ക് പുരുഷന്മാർക്കാണ് കൂടുതൽ. അതിപ്പോ നമ്മുടെ കേരള പോപ്പുലേഷൻ എന്നല്ല, ജനറൽ വേൾഡ് പോപ്പുലേഷനിൽ തന്നെ പുരുഷന്മാർക്കാണ് കാർഡിയോവാസ്കുലർ ഡിസീസസ് കുറച്ചും കൂടി കൂടുതൽ കണ്ടുവന്നിരിക്കുന്നത്. എവറി 2 ഇയേഴ്സ് ഗവൺമെന്റ് നമുക്ക് ഇത് തരുന്നു, ചെക്ക് ചെയ്യാനുള്ള സ്ക്രീനിങ് ടെസ്റ്റ് നടത്താനുള്ള മെഡിക്കെയർ വഴി നടത്താനുള്ളതുണ്ട്. അപ്പൊ എവറി 2 ഇയേഴ്സ് നമ്മൾ ഈ കാർഡിയോവാസ്കുലർ റിസ്ക്സ് അസസ് ചെയ്യും. ആ കാർഡിയോവാസ്കുലർ റിസ്ക് അസസ്മെന്റിൽ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, നമ്മുടെ ഡയബറ്റീസ് റിസ്ക്സ് ഉണ്ടാവും, അതെല്ലാം ഇൻവോൾവ്ഡ് ആണ് അതിനകത്ത്. ഇപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ 40 അല്ലെങ്കിൽ 45 ചെയ്ത് അത് നോർമൽ ആണെങ്കിൽ പിന്നെ നമ്മൾ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അതിന് മുമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഫസ്റ്റ് ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ 2 ഇയേഴ്സിന് മുമ്പ് നമുക്കത് ചെയ്യാം, അത് മെഡിക്കെയർ കവർ ചെയ്യും. അതുപോലെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ബ്ലഡ് പ്രഷർ മെഷർമെന്റ് ആണ്. അതിന് പ്രത്യേകിച്ച് ടെസ്റ്റ് ഇല്ല, നമ്മൾ ഏത് ജി പിരിയഡ് എടുത്ത് പോകുമ്പോഴും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, അതിന് ബ്ലഡ് ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. അത് യൂഷ്വലി നമ്മൾ 18 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ എവറി 2 ഇയേഴ്സ് നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസ് ബ്ലഡ് പ്രഷർ നോക്കിയിരിക്കണമെന്നാണ്. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ റിസ്ക്സ് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ, ഇപ്പൊ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ വേറെ അസോസിയേറ്റഡ് കണ്ടീഷൻസ്, ഇപ്പൊ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഡയബറ്റീസ് അങ്ങനെ റിസ്ക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എവറി 2 ഇയേഴ്സിന്റെ പകരം എവറി 6 മന്ത്സ് അല്ലെങ്കിൽ എവറി 3 മന്ത്സ് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കൊളസ്ട്രോൾ, അതും ഈ 45 എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഗൈഡ് ലൈൻസ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർക്ക് 40 ഇയേഴ്സിന് ശേഷം ചെയ്താൽ നന്നായിരിക്കും. എവറി 5 ഇയേഴ്സ് ആണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇപ്പൊ 40 അല്ലെങ്കിൽ 45 ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നോർമൽ ആണ്, വേറെ റിസ്ക്സ് ഒന്നും നമുക്കില്ലെങ്കിൽ പിന്നെ 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതിന് മുമ്പ് ചെയ്യണമെന്ന് ആവശ്യമില്ല. പിന്നെ നാലാമത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഡയബറ്റീസിന്റെ. അത് 40 ഇയേഴ്സ് തൊട്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരും ചെയ്യും, നമ്മുടെ ആൾക്കാർക്കും 40 ഇയേഴ്സ് തന്നെ ചെയ്യാൻ പറ്റും. അതിന് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് കൂടാണ്ട് കുറച്ച് ഫിസിക്കൽ എക്സാമിനേഷൻസും വെയിറ്റ്, ഹൈറ്റ് അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകൾ നോക്കും, വേസ്റ്റിന്റെ അളവും ഇതെല്ലാം നോക്കും. അത് നോക്കിയിട്ട് ആ റിസ്ക് ലോ ആണെങ്കിൽ പിന്നെ നമ്മൾ 3 years കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അതിനു മുമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ റിസ്കില് എന്തെങ്കിലും അബ്നോർമാലിറ്റി, ആയത് ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ വേറെ അസോസിയേറ്റഡ് റിസ്ക് ലൈക്ക് പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും.
ഓക്കെ ഡോക്ടർ, ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽ അതായത് ക്യാൻസർ രോഗമാണല്ലോ ഇതിൽ ഉള്ളത്, ഇതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം, ഏതൊക്കെ സ്ക്രീനിങ് ആണ് ആവശ്യമായിട്ടുള്ളത്?
ക്യാൻസറിൽ നമ്മൾ ഇവിടെ ഓസ്ട്രേലിയയിൽ കൊടുക്കുന്ന സ്ക്രീനിങ് രണ്ടെണ്ണാണ്. ഒന്ന് ബൗൾ ക്യാൻസർ അല്ലെങ്കിൽ കോളോൺ ക്യാൻസർ, രണ്ടാമത്തെ സ്കിൻ ക്യാൻസർ. ബൗൾ ക്യാൻസറിൽ നമ്മുടെ നാട്ടില് ഇവിടുത്തെ ആൾക്കാരെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഉള്ള ആൾക്കാർക്ക് റിസ്ക് കുറച്ചും കൂടി കുറവാണ്, പക്ഷേ എങ്കിലും റിസ്ക് ഉണ്ട്. അപ്പൊ യൂഷ്വലി അത് 50 years കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് തുടങ്ങുന്നത്. 50 വയസ്സിന് മുമ്പ് നമ്മൾ സാധാരണ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തില്ല, അൺലെസ് നമ്മുടെ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന്, അതായത് നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആർക്കെങ്കിലും ബൗൾ ക്യാൻസർ അവര് 55 years ആവുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് നമ്മൾ സ്ക്രീനിങ് നടത്തും. അതല്ല ആസ് എ ജനറൽ പോപ്പുലേഷൻ്റെ നടത്തുകയാണെങ്കിൽ നമ്മൾ 50 years കഴിഞ്ഞിട്ടാണ് നടത്തുന്നത്. യൂഷ്വലി നമ്മളൊരു സ്റ്റൂൾ ടെസ്റ്റ് ആണ് നടത്തുന്നത്. സ്റ്റൂളിൽ ബ്ലഡിന്റെ അംശമുണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ആണ് അതിന്റെ സ്ക്രീനിങ് ടെസ്റ്റ്. അത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ വേറെ ടെസ്റ്റുകൾ, കൊളോണോസ്കോപ്പി പോലത്തെ നമ്മൾ ക്യാമറ നമ്മുടെ മലദാർത്തിയുടെ ഉള്ളിലേക്ക് ക്യാമറ ഇട്ട് നോക്കിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. പക്ഷെ അത് റുട്ടീനായിട്ട് ചെയ്യില്ല. അത് ഹൈ റിസ്ക് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ സ്റ്റൂൾ ടെസ്റ്റിൽ പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും വന്നാൽ മാത്രമേ നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
ഓക്കെ, അപ്പോൾ ക്യാൻസറിന് പുറമേ മറ്റു രണ്ട് വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് സൈക്കോ സോഷ്യൽ വിഭാഗം. ഇതിൽ സൈക്കോ സോഷ്യൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സ്ക്രീനിങ്ങുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്സ് ഏതൊക്കെയാണ്?
സൈക്കോ സോഷ്യൽ വിഭാഗത്തിൽ മെയിൻലി നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് ഇപ്പൊ നമ്മുടെ മൈഗ്രന്റ് പോപ്പുലേഷൻ ആയാലും അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ ആയാലും കോമൺ ആയിട്ട് കാണുന്ന മെയിൻ ഇത് ഡിപ്രഷനാണ്. ആങ്സൈറ്റിയും, ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി, അത് ഡിപ്രഷൻ മാത്രമായിട്ടാവാം അല്ലെങ്കിൽ ഡിപ്രഷൻ പ്ലസ് ആങ്സൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കാണുന്നത്. അത് നമ്മൾ വളരെ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് ടെസ്റ്റുകളായിട്ടൊന്നുമില്ല, അതിന് മെയിൻലി ക്വസ്റ്റിനേഴ്സ് ആണ്. നമ്മൾ അവരോട് അവരുടെ വെൽ ബീയിങ്ങിനെ കുറിച്ച് ചോദിക്കലും അവരുടെ ഉറക്കം, അവരുടെ ഭക്ഷണം, അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ, ബാക്കിയുള്ള ആൾക്കാരായിട്ടുള്ള അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ, അവരുടെ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെസ്സസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ആ ഒരു സ്ക്രീനിങ് നടത്തുന്നത്. അല്ലാണ്ട് അതിനൊരു പ്രത്യേക ബ്ലഡ് ടെസ്റ്റ് ആയിട്ടില്ല. നമുക്ക് ഈ സ്ക്രീനിങ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടും അവർക്ക് ഡിപ്രഷന്റെ സിംറ്റംസോ അല്ലെങ്കിൽ ആങ്സൈറ്റി സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഡോക്ടർ, അതിൽ ഒരു പുരുഷന്മാരുടെ ഒരു കാര്യം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടെടുക്കുമ്പോൾ സ്ത്രീകളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജരുടെ കാര്യത്തിൽ, കുടിയേറിയിരിക്കുന്നവരുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് താരതമ്യം ചെയ്യാൻ കഴിയുമോ ഈ അവസരത്തിൽ?
സ്ത്രീകളും സ്ത്രീ ഡിപ്രഷൻ പുരുഷന്മാർക്കും ഉണ്ട്. ഓൾദോ സ്ത്രീകൾക്കാണ് നമ്മൾ ജനറലി ഡിപ്രഷൻ കൂടുതൽ കാണുന്നതെങ്കിലും, പക്ഷേ വേറെ ഒരു ആസ്പെക്ട് ഇതിൽ പുരുഷന്മാർക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അവര് ആൽക്കഹോളിക്സ് ആവാനും അതുപോലെ തന്നെ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഇലിസിറ്റ് ഡ്രഗ്സിലേക്ക് ഡിപ്പെൻഡന്റ് ആവാനും ഉള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആ ഒരു നമുക്ക് അത് നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് അങ്ങനത്തേതായ എന്തെങ്കിലും റിസ്ക്സ് ഉണ്ടോ എന്നറിയാനും നമുക്ക് പറ്റും ആ ചോദ്യങ്ങളിൽ കൂടെ.
ഓക്കെ, ഇനി ഈ 4th വിഭാഗം വരുന്നത് മുതിർന്നവരുടെ അല്ലെങ്കിൽ പ്രായം കൂടിയവരുടെ ഒരു വിഭാഗമാണ്, എൽഡർലി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ ഏതൊക്കെയാണ്?
എൽഡർലിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. എൽഡർലി സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ടെസ്റ്റുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ടെസ്റ്റുകൾ നമ്മൾ അവർക്ക് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് 40 years അല്ലെങ്കിൽ 45 years കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് അതൊക്കെ. അത് കൂടാണ്ട് നമുക്ക് മെഡിക്കെയർ വഴി നമുക്ക് ഇമ്മ്യൂണൈസേഷൻ 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് നമ്മളിവിടെ 3 തരം ഇമ്മ്യൂണൈസേഷൻസ് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് ഫ്ലൂ വാക്സിൻ, അത് നമ്മൾ എല്ലാ കൊല്ലവും കൊടുക്കും. അത് എല്ലാം മെഡിക്കെയർ ഫ്രീ ആണ്, 65 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അത് ഫ്രീ ആണ്. അതുപോലെ തന്നെ ന്യൂമോകോക്കൽ വാക്സിൻ, അത് ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻ ആണ്. അത് നമ്മൾ 65 വയസ്സ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മതി അത്. പക്ഷേ ഹൈ റിസ്ക് ഉള്ള ആൾക്കാർക്ക്, ഇപ്പൊ ഡയബറ്റീസ് അല്ലെങ്കിൽ ആസ്മ അല്ലെങ്കിൽ എംഫസീമ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഒരു വാക്സിനേഷൻ കൂടി കൊടുക്കാം. അതും ഈ പറഞ്ഞ പോലെ മെഡിക്കെയർ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നതാണ്. മൂന്നാമത്തെ വാക്സിനേഷൻ ഷിംഗിൾസിനുള്ള വാക്സിനേഷൻ ആണ്. പണ്ട് ചെറുപ്പത്തിലെ ചിക്കൻ പോക്സ് ഉണ്ടായ ആൾക്കാർക്ക് പ്രായമാവുമ്പോൾ ഷിംഗിൾസ് എന്നുള്ള ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. അത് ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ഗവൺമെന്റ് മെഡിക്കെയർ വഴി നമുക്ക് ഫ്രീ ആയിട്ട് ഷിംഗിൾസിന്റെ വാക്സിനേഷൻ തരുന്നുണ്ട്. അതും ഒരു സിംഗിൾ വാക്സിൻ മതി. ഫ്ലൂ വാക്സിൻ മാത്രം നമ്മൾ എല്ലാ കൊല്ലവും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് കൂടാണ്ട് ഉള്ള നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് അല്ല, നമ്മൾ സ്ക്രീനിങ് ആയിട്ട് നടത്തുന്നത് ഇവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. 65 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ ഫിസിക്കൽ ആക്ടിവിറ്റി, അവർ ഫിസിക്കലി എന്തോരം ആക്റ്റീവ് ആണ്, ബിക്കോസ് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നടക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർ വേറെ ഒന്നും ചെയ്യാണ്ട് വരും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് നമുക്ക് എങ്ങനെ അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അസസ്മെന്റ് നമ്മൾ എവറി 2 years നടത്തും, 65 വയസ്സിന് ശേഷം. പിന്നെ നമ്മൾ ഫോൾസ് റിസ്ക് വലിയൊരു വലിയ കാര്യമാണ്. ബിക്കോസ് വീഴ്ച വീണ കോമൺ നമ്മുടെ ഹിപ്പിന്റെ ഫ്രാക്ചർഡ് ആയിട്ടും കോമൺ കോസ് ഫോൾസ് ആണ്, പ്രത്യേകിച്ച് എൽഡർലിയിലാണ് നടക്കുന്നത്. അത് ആ റിസ്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് അവർക്ക് അവരുടെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഇപ്പൊ വാക്കിംഗ് എയ്ഡ്സോ അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് നമുക്ക് അസസ് ചെയ്യാനായിട്ട് നമ്മൾ എവറി ഇയർ നമ്മൾ അത് അസസ് ചെയ്യും. അവർക്ക് ബാലൻസിന്റെ പ്രോബ്ലംസ് ഉണ്ടോ, വീടാൻ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നുള്ള എവറി ഇയർ നമ്മളത് അസസ് ചെയ്യാറുണ്ട്. അതുപോലെ വിഷൻ ആൻഡ് ഹിയറിങ്, കേൾവിയും കാഴ്ചയും നമ്മൾ എവറി ഇയർ ചെക്ക് ചെയ്യും. അതൊക്കെ നമുക്ക് മെഡിക്കെയർ ഫ്രീ ആയിട്ട് തരുന്ന ഫെസിലിറ്റീസ് ആണ്. അപ്പൊ എവറി ഇയർ നമ്മളത് ചെക്ക് ചെയ്യാറുണ്ട്. ഡെന്റൽ ഹെൽത്ത്, അതും ഇമ്പോർട്ടന്റ് ആണ്. എവറി ഇയർ നമ്മൾ ഡെന്റൽ റിവ്യൂ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ മെഡിക്കെയർ തന്നെ കവർ ചെയ്യുന്നുണ്ട്. 65 years കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടും. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ഇത്, 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് ഓസ്റ്റിയോപോറോസിസ്, അതിന്റെ ചെക്ക്, അതിനും സ്ക്രീനിങ് ആയിട്ട് നമ്മൾ ആകെ വൈറ്റമിൻ ഡിയും കാൽഷ്യം ഇത് മാത്രമേ നടത്തുള്ളൂ. പക്ഷേ നമ്മൾ അവരുടെ റിസ്ക്സ്, അവർക്ക് നേരത്തെ ഫ്രാക്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു ട്രോമ വെച്ചിട്ട് അവർക്ക് ഫ്രാക്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടോ, സ്പൈനിൽ ഫ്രാക്ചേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള റിസ്ക്സ് നമ്മൾ അസസ് ചെയ്തിട്ട് അങ്ങനെ ഒരു റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ബോൺ മിനറൽ ഡെൻസിറ്റി അങ്ങനത്തെ സ്റ്റഡീസ് നടത്താനായിട്ട് നമ്മൾ മെഡിക്കെയർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതൊരു ഡെക്സാ സ്കാൻ എന്ന് പറയും. നമുക്ക് അങ്ങനത്തെ സ്കാനുകളും അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ട് ഇവരുടെ റിസ്ക്സ് നമുക്ക് അറിയാനും അത് പ്രിവെന്റ് ചെയ്യാനും പറ്റും.
ഓക്കെ, നമ്മൾ 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ അതേക്കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് പുറമെ ജനിതക ഘടന ഈ ഒരു സ്ക്രീനിങ്ങുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പുകൾക്ക് ഒരു വലിയ അടിസ്ഥാനമാണല്ലോ. ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ വരും, പ്രത്യേകിച്ച് ഒരു പുരുഷന്മാരുടെ കാര്യം പരിഗണിക്കുമ്പോൾ.
ഫാമിലി ഹിസ്റ്ററി ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. അതിപ്പോ നമ്മൾ ഈ മേൽ പറഞ്ഞ അസുഖങ്ങൾക്കായാലും അതല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഡോക്ടർ. അതില് ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ കാർഡിയോവാസ്കുലർ റിസ്ക്സ് ആയാലും അല്ലെങ്കിൽ ക്യാൻസറിന്റെ റിസ്ക്സ് ആയാലും നമ്മൾ യൂഷ്വലി 45 years എന്നാണ് പറഞ്ഞത് ടെസ്റ്റുകൾ നടത്തുന്നത് അല്ലെങ്കിൽ സ്ക്രീനിങ് നടത്തുന്നത്. പക്ഷേ ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഇപ്പൊ ഹാർട്ട് ഡിസീസ്, ആദ്യത്തെ ഇതിൽ ഹാർട്ട് ഡിസീസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ആരെങ്കിലും 60 years മുമ്പ് ഹാർട്ട് അറ്റാക്കിനോട്, ഹാർട്ട് അസോസിയേറ്റഡ് ഡിസീസസ്, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ആവാം, ആൻജൈന ആവാം, ബൈപാസ് ഓപ്പറേഷൻ ആവാം, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ് നമ്മുടെ റിസ്ക് വളരെ കൂട്ടാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഈ 45 അല്ലെങ്കിൽ 40 വയസ്സ് എന്ന് നേരത്തെ പറഞ്ഞ ആ ഏജ് ലിമിറ്റ് നമ്മൾ അത്ര കൺസിഡർ ചെയ്യില്ല. നമ്മൾ അതിനു മുമ്പേ നമ്മൾ പ്രിവെന്റീവ് അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് ആ ആൾക്കാർക്ക് നടത്തും. അപ്പൊ നമ്മൾ ആ ഫാമിലി ഹിസ്റ്ററി ഹാർട്ട് ഡിസീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡയബറ്റീസിലായാലും, ഡയബറ്റീസിൽ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു റിസ്ക് നമുക്ക് കൂടി. അപ്പൊ ഈ പറഞ്ഞ ടെസ്റ്റുകൾ ഈ ഏജിൽ നമ്മൾ ആ പറഞ്ഞ ഏജിനേക്കാൾ മുമ്പേ നമ്മൾ സ്ക്രീൻ ചെയ്യും. അങ്ങനെ സ്ക്രീൻ ചെയ്യണോണ്ട് അത് നമുക്ക് മെഡിക്കെയർ ഫ്രീ ആണ്. അത് ആ റിസ്ക്സ് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കെയർ അത് ആ ബെനിഫിറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ ബൗൾ ക്യാൻസർ നമ്മുടെ ഫസ്റ്റ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് 55 വയസ്സിന് മുമ്പ് ആർക്കെങ്കിലും ബൗൾ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മള് നേരത്തെ 50 വയസ്സെന്നാണ് നമ്മൾ പറഞ്ഞ സ്ക്രീനിങ് നടത്തുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു റിലേറ്റീവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത് 50 വയസ്സിന് മുമ്പ് നമുക്ക് ആ സ്ക്രീനിങ് നടത്താൻ പറ്റും. പിന്നെ ഉള്ളത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. അതും ഈ പറഞ്ഞ പോലെ 60 വയസ്സിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ടെസ്റ്റുകൾ നടത്തുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കാര്യം പുരുഷന്മാരിൽ വളരെയധികം ആളുകൾക്ക് ആശങ്ക കൂടുതലുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ പലരും എപ്പോഴാണ് ഇതിന് ഒരു പരിശോധന നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളതാണ്. ഇതേക്കുറിച്ചൊരു വ്യക്തത, പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത്?
അതെ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കുറച്ച് കുറെ ഡിബേറ്റ്സ് അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നമുക്കൊരു ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഇപ്പൊ നമുക്കില്ല. നമുക്ക് ആകെ ഉള്ള ഒരു ടെസ്റ്റ് PSA എന്ന് പറയും, അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. ആ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നതുകൊണ്ട് ഗുണമുണ്ട്, ദോഷമുണ്ട്. നമുക്ക് ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റിസ്ക് ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് അതിന്റെ ഗുണം. അതിന്റെ ദോഷം എവിടെയെന്ന് വെച്ചാൽ ഈ PSA എന്നുള്ള ടെസ്റ്റ് നമുക്കൊരു സ്പെസിഫിക് ടെസ്റ്റ് അല്ല. ഇപ്പൊ അത് കൂടിയത് കൊണ്ട് നമുക്ക് ക്യാൻസർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട് എന്നുള്ളതിന് പ്രൂഫ് അല്ല, അത് അല്ലെങ്കിൽ എവിഡൻസ് അല്ല. അത് ക്യാൻസർ അല്ലാത്ത അവസ്ഥകളിലും അത് കൂടാം. അതാണ് ഒന്നാമത്തെ അതിന്റെ ഒരു ഡ്രോബാക്ക്. രണ്ടാമത്തത്, അത് കൂടുന്ന ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റില് പലതരം ക്യാൻസേഴ്സ് ഉണ്ട്. വളരെ സ്ലോ ഗ്രോയിങ് ക്യാൻസേഴ്സ് ഉണ്ട്, അതായത് നമുക്ക് അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല, നമ്മൾക്ക് നമ്മുടെ നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒട്ടും എഫക്ട് ചെയ്യാണ്ടുള്ള ക്യാൻസേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ അഗ്രസീവ് ക്യാൻസേഴ്സും ഉണ്ട് പ്രോസ്റ്റേറ്റില്, വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത്. പക്ഷെ ഈ PSA ചെയ്തുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നമുക്ക് PSA കൂടിയതുകൊണ്ട് ക്യാൻസർ ആണെന്ന് ഉറപ്പുണ്ടാക്കാനും പറ്റില്ല. രണ്ടാമത്തത്, അത് ഇനിയിപ്പോ ക്യാൻസർ ആണെങ്കിൽ തന്നെ അത് അഗ്രസീവ് ക്യാൻസർ ആണോ സ്ലോ ഗ്രോയിങ് ട്യൂമർ ആണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ PSA ചെയ്തിട്ട് അത് കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ ബയോപ്സി ചെയ്യേണ്ടി വരും. ബയോപ്സി എന്ന് പറയുമ്പോൾ ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ആണ്, അതിന് കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ മൂത്രമൊഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാവാം, അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ആവാം, അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഈ ടെസ്റ്റുകൾ ഈ PSA കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഇൻവേസീവ് പ്രൊസീജിയേഴ്സിന് കുറെ കോംപ്ലിക്കേഷൻസ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് PSA ജനറലി ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ പേഷ്യന്റിന് ആ ഓപ്ഷൻ കൊടുക്കും, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് വെച്ചാൽ, ബിക്കോസ് പലരും പേഷ്യൻസ് നമ്മളോട് ചോദിച്ചു വരും. ഞാൻ ജനറലി അഡ്വൈസ് ചെയ്യുന്നത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആർക്കും ക്യാൻസർ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്ലസ് നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെതായ സിംപ്റ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ റുട്ടീനായിട്ട് PSA ചെയ്യേണ്ടെന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യാറ്. പക്ഷേ പേഷ്യൻസിന് അത് വേണം എന്ന് നിർബന്ധം പറയണവരുണ്ട്, അവർക്ക് നമ്മൾ ഈ റിസ്ക്സും ഇതിന്റെ ബെനിഫിറ്റ്സും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഡിസൈഡ് ചെയ്യാം അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു ക്ലിയർ ആൻസർ അതിനില്ല, ഒരു പ്രോപ്പർ സ്ക്രീനിങ് ടെസ്റ്റ് അതിനില്ല നമുക്ക്.
ഓക്കെ, അത് ഒരു ഏത് പ്രായം മുതൽ അത് ചെയ്യണം അങ്ങനെ ഒരു?
നമ്മള് അഡ്വൈസ് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് 55 ഇയേഴ്സിന് മുകളിലാണ്. 55 ഇയേഴ്സിന് മുകളിൽ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. 55 ഇയേഴ്സ് to 60 ഇയേഴ്സ് നമ്മുടെ റിലേറ്റീവ് ഈ പറഞ്ഞ റിസ്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. റിസ്ക്സ് നമുക്കിപ്പോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ 55 to 60 ഇടയിൽ നമ്മൾ 55 ശേഷം നമ്മൾ ചെയ്തോളാൻ പറയും. എന്നിട്ട് കൂടുതലാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യും, അത് വീണ്ടും കൂടുന്നുണ്ടോ എന്നറിയാൻ. വീണ്ടും കൂടുതൽ, അപ്പൊ രണ്ട് ടെസ്റ്റും പോസിറ്റീവ് ആണ്, രണ്ടും ഫസ്റ്റ് ടെസ്റ്റിനേക്കാൾ കൂടുതലാണ് സെക്കൻഡ് ടെസ്റ്റ് എങ്കിൽ നമ്മൾ പിന്നെ അവരെ നമ്മൾ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് വിടുന്നു.
ഓക്കെ, ഇനി ഡോക്ടർ, ഇത് പൊതുവായിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് മെഡിക്കെയർ അത് എങ്ങനെ കവർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഡോക്ടർ ഈ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും കുറച്ചുകൂടി ഒരു വ്യക്തത ലഭിക്കാൻ, ഈ സ്ക്രീനിങ്ങുകൾക്കെല്ലാം ഏത് തരത്തിലാണ് ഒരു സപ്പോർട്ട് ഉള്ളത് അല്ലെങ്കിൽ മെഡിക്കെയറിന്റെ സംവിധാനങ്ങൾ ലഭിക്കുക?
ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ സ്ക്രീനിങ് ടെസ്റ്റും നമ്മൾ ഇപ്പൊ ഓസ്ട്രേലിയൻ ഗൈഡ് ലൈൻസ് വഴി ഞാൻ പറഞ്ഞ ഏജുകളിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ടെസ്റ്റും ഫ്രീ ആണ്. മെഡിക്കെയർ കംപ്ലീറ്റ് കവർ ചെയ്യും, നമുക്കൊട്ടും കാശ് അതിനകത്ത് കൊടുക്കേണ്ടി വരില്ല. നമ്മള് ഈ പറഞ്ഞ ഏജിന് മുമ്പ്, ഇപ്പൊ നമ്മള് കാർഡിയോവാസ്കുലർ റിസ്ക്സിൽ നമ്മൾ 45 വയസ്സിന് മുമ്പാണ് ചെയ്യണമെങ്കിൽ, നമുക്ക് റിസ്ക്സ് ഉണ്ടെങ്കിൽ, നമുക്ക് ഹൈ റിസ്ക് പേഷ്യൻസ് ആണെങ്കിൽ അത് 45 വയസ്സിന് മുമ്പ് ചെയ്താലും അത് മെഡിക്കെയർ നമുക്ക് കവർ ചെയ്യും. നമ്മുടെ ഡോക്ടർ അത് എഴുതണമെന്നേ ഉള്ളൂ. ആ റിസ്ക് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചെയ്യണത് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. അതല്ലാണ്ട് നമ്മൾ നേരത്തെ ചില ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ, അവർ പറയുന്ന സ്പെസിഫൈഡ് ഏജിന് മുമ്പ് നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് വരാം. പക്ഷെ യൂഷ്വലി ഓൾ സ്ക്രീനിങ് ടെസ്റ്റ്, എല്ലാ സ്ക്രീനിങ് ടെസ്റ്റും നമുക്ക് അവർ പറഞ്ഞ സ്പെസിഫൈഡ് ടൈമിന് ചെയ്താൽ, അല്ലെങ്കിൽ ഹൈ റിസ്ക് ആണെങ്കിൽ എല്ലാം നമുക്ക് ഫ്രീ ആയിരിക്കും.
ഡോക്ടർ ചെറിയാൻ പോൾ, SBS മലയാളത്തിൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി, പുരുഷന്മാർക്കിടയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ ഏതൊക്കെയാണ് ഓസ്ട്രേലിയയിൽ ലഭ്യമായിട്ടുള്ളതെന്നും എടുക്കേണ്ടതെന്നും വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി, താങ്ക്സ്.
Enjoy more stories in your language by visiting sbs.com.au.